You're with SBS Radio.
I was diagnosed with a hearing loss, and when I was a kid, it was really hard for me to talk or listen. So it was hard for me to cope, so we found a way, and the way was cricket. So everything was taught, like in pictures, or they'll put a video and then I have to repeat over and over again to get the concept and the understanding. So it was a big thing for me, and it was a big achievement for me when I could speak or listen.
ക്രിക്കറ്റ് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിന് തെളിവാണ് സിഡ്നിയിലെ ട്യൂങ്കാബി സ്വദേശിയായ ഓസ്റ്റിൻ ഫിലിപ്പിന്റെ ജീവിതം. ജന്മനാ കേൾവിശക്തി ഇല്ലാതിരുന്ന ഓസ്റ്റിൻ ക്രിക്കറ്റിന്റെ സഹായത്തോടെയാണ് ഭാഷ പഠിച്ചെടുത്തത്, ഒപ്പം പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ഓസ്ട്രേലിയയുടെ ബധിരർക്കുള്ള ദേശീയ ടീമിലെത്തി നിൽക്കുകയാണ് ഈ 17-കാരൻ.
Was taught through cricket, and like everything was, so like I have to repeat what they say, and then I have to get into my mind, get in the hearing mindset. And then like everything was taught through cricket. So when I was, as a young kid, I was playing with my parents, loved the game, and then all the way when I was up to 9 years old, I played mother cricket, and it was just amazing, just loved it. And then when I was 10 to 16, I started playing club cricket. And then I started playing the next level, which was grade cricket. It's so different because you're playing with older people.
Older people?
Yeah, you're playing with older people. And it's just so competitive and so good. Like, and not just that, like you can make so many friends. And it's so, like, I just love the, like, making new friends and the... The community is just amazing, like how much they look after me and stuff. And yeah, And now I've been lucky to be selected and to go to India this year.
Where do you see yourself in the next 10 years' time?
I hope my goal is to play Big Bash one day and...
പിറന്നു വീണ മകന് കേൾവിശക്തി ഇല്ല എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഞെട്ടലിൽ നിന്നും അവന്റെ അഭിരുചികൾ വളർത്തുന്നതിലൂടെ ഓസ്റ്റിനെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്ന അനുഭവം പങ്കുവെക്കുകയാണ് അച്ഛൻ അനീഷ് ഫിലിപ്പ്, അമ്മ ഷീബ ഫിലിപ്പ്.
ഞങ്ങള് ഓസ്ട്രേലിയ വന്നപ്പോൾ എല്ലാരെ പോലെ ഒരു മൈഗ്രന്റ് ഒരു ഫാമിലി വരുന്നു. അപ്പൊ ആ ഫാമിലി വരുമ്പോൾ കുറെ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷേങ്കില് ഓസ്റ്റിന്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ബിഗ് ഷോക്ക്. ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു ഷോക്കായിരുന്നു ആദ്യം. പക്ഷേങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചോയ്സ് ഇല്ല ആ ഒരു ഷോക്കിൽ നിന്ന്. പക്ഷേ ഞങ്ങൾക്കൊരു ഓപ്ഷൻ, ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അതെങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു ഓപ്ഷൻസിൽ ഞങ്ങൾ അത് ഫേസ് ചെയ്യുക, അതായത് ഈ ഒരു ഇതിൽ നമുക്കില്ലാത്തതിനെ പറ്റി വിഷമിക്കാതെ ഉള്ളതിനെ പറ്റി അത് സന്തോഷിച്ച് പോവുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ തീരുമാനമെടുത്തു. അപ്പം ആ ഒരു തീരുമാനത്തിൽ ഞങ്ങളുടെ പല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളങ്ങ് ഇട്ടു. ഈ ഓസ്റ്റിനെയും അതുപോലെ ഓസ്റ്റിൻ്റെ ഇതിനു വേണ്ടി എന്തെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ അതിലൂടെ ഞങ്ങൾ അവൻ്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം ഷീബി അതുപോലെ അവനിലൂടെ അവൻ്റെ സ്പീച്ച് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. എന്നെ ഞാൻ ബാക്കിയുള്ള കാര്യത്തിലാണ് നോക്കുന്നത്. അതുപോലെ അവൻ്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവന് ക്രിക്കറ്റുമായിട്ടൊരു ഭയങ്കര കണക്റ്റഡാണ്. അവനൊരു കൊച്ചായിട്ടിരിക്കുമ്പോൾ തന്നെ അവന് വർത്തമാനമൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും അവനെ ടി വി കാണുമ്പോൾ, അന്ന് മൈക്ക് ഹസി എന്ന് പറയുന്ന ഒരു പ്ലെയർ, ഓസ്ട്രേലിയൻ പ്ലെയർ, അദ്ദേഹമായിട്ട് ഭയങ്കര കണക്റ്റഡാണ് പുള്ളിക്ക്. ഏത് ഗെയിം കാണുമ്പോൾ പുള്ളിയുടെ എല്ലാം ഡീറ്റെയിൽസ് ഓസ്റ്റിൻ അറിയാം. പുള്ളി ഔട്ടായപ്പോൾ ഓസ്റ്റിൻ ഭയങ്കരമായിട്ട് അപ്സെറ്റാകും. അതുപോലെ ഗെയിമിൻ്റെ എല്ലാ കാര്യങ്ങളും അവന് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ തുടങ്ങിയവൻ. അപ്പം ഞങ്ങൾക്കും മനസ്സിലായി അവന് കുറച്ചുകൂടെ ക്രിക്കറ്റുമായിട്ടൊരു കണക്ടിവിറ്റി ആയെന്നുള്ളത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒന്ന് രണ്ട് സാഹചര്യത്തിലൂടെ അവന് ആദ്യത്തെ ഒരു പ്രസൻറ്റ് അവനൊരു ക്രിക്കറ്റ് ഇത് കിറ്റ് കിട്ടി. അപ്പം ആ ഇത് കിട്ടിയപ്പോഴത്തേക്ക് അവൻ അതിലൂടെ അവനെ കളിക്കണം എന്നുള്ളൊരു വലിയൊരു ഇത് കാണാൻ തുടങ്ങി. അതുപോലെ അവൻ്റെ ബ്രദർ അലനും പതുക്കെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ഇതിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓസ്റ്റിൻ്റെ ഒരു സ്ട്രെങ്ത് ആ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെപ്പോഴും ഓസ്റ്റിൻ്റെ കാര്യത്തിൽ അവനെ അവൻ്റെ സ്ട്രെങ്ത്തിലേക്ക് അവനെ ഫോക്കസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ക്രിക്കറ്റിലൂടെ അവൻ പഠിക്കാൻ തുടങ്ങി. അവൻ്റെ വേർഡ്സ് എല്ലാം അവൻ്റെ ടീച്ചേഴ്സും എല്ലാം അവനെ പഠിപ്പിച്ചതെല്ലാം ക്രിക്കറ്റിലൂടെയാണ്. കാര്യം അവൻ്റെ അറ്റൻഷൻ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്.
പിന്നെ അവൻ്റെ തെറപ്പി എല്ലാം ക്രിക്കറ്റിലൂടെയാണ്. ഇപ്പം ഞങ്ങൾ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ പടങ്ങൾ കാണിക്കും. ക്രിക്കറ്റ് പ്ലെയേഴ്സ് പല ആക്ഷൻസ് ചെയ്യുന്നത്, എന്നിട്ട് ഹീസ് ബാറ്റിംഗ്, ഹീസ് ബോളിംഗ്, ഹീസ് ക്യാച്ചിങ്. അപ്പം ഈ വാക്കുകളെല്ലാം, ക്യാച്ച്, ബോൾ, ബാറ്റ്, ഇതെല്ലാം ഈ ക്രിക്കറ്റ് ഇതിലൂടെയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതുപോലെ അവൻ്റെ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ആ സിഗ്നൽ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് അവനെ ട്രെയിൻ ചെയ്തത് ഞങ്ങൾ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ പടങ്ങൾ കാണിച്ചിട്ട് അവനോട് പേര് പറയും. ഇപ്പം മൈക്ക് ഹസ്സി എന്ന് പറയും. എന്നിട്ട് അവൻ അത് ലിസൺ ചെയ്ത് അങ്ങനെ അവൻ അവൻ്റെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തു ആ ഞങ്ങൾ പറയുന്നത് മൈക്ക് ഹസ്സി ആണെന്നുള്ളത്. പിന്നെ അവൻ്റെ തെറപ്പി എല്ലാം അതുപോലെ. അപ്പം അതിന് ഞങ്ങൾക്ക് ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കുറേ പ്രൊഫഷണൽസിനെ ഞങ്ങൾക്ക് കിട്ടി. അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണേലും അവൻ്റെ ഓഡിയോളജിസ്റ്റ് അവൻ്റെ എല്ലാവരും ഈ ഒരു ഇതിലേക്കങ്ങ് മാറി.
ഈ ഒരു കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു, എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്?
അപ്പം ആദ്യം ഹിയറിങ് എയ്ഡ്സ് ആയിരുന്നു. ഇപ്പം ഹിയറിങ് എയ്ഡ്സ് വെച്ച് വളരെ സ്ലോ ആയിരുന്നു അവൻ്റെ പ്രോഗ്രസ്. അപ്പം അവൻ
100% ഡെഫ് ആയിട്ടായിരുന്നു.
അവന് 100 അല്ല, സിവിയർ ടു പ്രൊഫൗണ്ട് എന്ന് പറയും. അപ്പം കുറച്ച് അവന് ഹിയറിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഹിയറിങ് എയ്ഡ് വെച്ച് അവന് കുറച്ച് ആക്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നോർമൽ ലാംഗ്വേജിലേക്ക് വരാനുള്ള ഇതില്ലായിരുന്നു. അപ്പോൾ അവന് ആ ഒരു ബോർഡർ ലൈനിലാണ് നിന്നിരുന്നത്. പക്ഷേ അവൻ്റെ പ്രോഗ്രസ് വളരെ സ്ലോ ആയിരുന്നു. അപ്പം ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഇല്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അവന് 5-6 വയസ്സിന് തൊട്ട് മുമ്പാണ് ആദ്യത്തെ ചെവി ഇംപ്ലാന്റ് ചെയ്തത്. 2 വർഷം കഴിഞ്ഞപ്പം മറ്റേ ചെവിയും ഇംപ്ലാന്റ് ചെയ്യുമായിരുന്നു.
ഈ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ചെവി, ഇപ്പൊ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് പോലെ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ കേൾക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ അത് അവിടെ സംഭവിക്കുന്നത്?
ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെയാണ്, അത് ആംപ്ലിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അങ്ങനല്ല, അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ഇതാ. അപ്പം ഒരു റോബോട്ടിക്, ഇപ്പൊ നമുക്ക് ആർക്കും അറിയില്ല അവൻ എങ്ങനെയാ കേൾക്കുന്നത്. അപ്പം ഇംപ്ലാന്റ് വെച്ച് കഴിയുമ്പം ഇപ്പം ഇവന് ആദ്യത്തെ ഒരു ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ മറ്റേ ഇംപ്ലാന്റ് ചെയ്തത്. അപ്പോൾ ആ ഓൾറെഡി അവൻ ഒരു ഇംപ്ലാന്റുമായിട്ട് യൂസ്ഡ് ആണെങ്കിൽ പോലും മറ്റേ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങൾക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് 1 തൊട്ട് ട്രെയിനിങ് പോകണമായിരുന്നു. അപ്പം മറ്റേ ഇംപ്ലാന്റ് ആദ്യം ചെയ്ത ഇംപ്ലാന്റ് ഞങ്ങൾ ഊരി വെച്ചിട്ട് ഇത് തന്നെ വെക്കുമായിരുന്നു. അപ്പം എന്ത് ശബ്ദം കേട്ടാലും അവൻ്റെ പേര് വിളിച്ചാൽ പോലും അവൻ അത് ബീപ്സ് ആയിട്ടാണ് കേട്ടോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ഇംപ്ലാന്റ് മാത്രം വെച്ച് അവർ ട്രെയിൻ ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ അവൻ മറ്റേതേ യൂസ് ചെയ്യത്തുള്ളൂ. അത് വെച്ച് പിന്നെ നമ്മളിങ്ങനെ അപ്പം ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് അപ്പം ഞങ്ങൾ അതിനെല്ലാം ഉപയോഗിച്ചതാണ് ഈ ക്രിക്കറ്റ്. ഞങ്ങൾ ലാപ്ടോപ്പിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പറയും ബ്രെറ്റ്ലി, അപ്പം അവൻ പോയിന്റ് ചെയ്യണം ഏതാ ഞങ്ങൾ പറഞ്ഞെന്നുള്ളത്. അവൻ ആ ബ്രെയിൻ ഇത് ചെയ്ത് അപ്പം അവൻ ആദ്യം ആ ഇത് വെച്ച, അപ്പം ഞങ്ങൾ മൈക്ക് ഹസ്സി ആ ഇത് വെച്ച ബ്രെറ്റ്ലി ആ സിലബിൾ ലെങ്ത് വെച്ച പുള്ളി ആദ്യം ഇത് ചെയ്യുന്നത്, ആ വ്യത്യാസം ഏതാന്നുള്ളത് അവൻ മനസ്സിലാക്കി എടുക്കുന്നത്, ബീപ്സിൻ്റെ ഇത് വെച്ച അവൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെയാ അതൊരു ഒരു എന്താ പറയുന്നത്, ഒരു ഫിക്സോ ഒരു മിറക്കിളോ അല്ല കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ്, അതിൽ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ഇത് ചെയ്താൽ ഡെഫിനറ്റ്ലി നല്ല ഔട്ട്കം ഉണ്ട്.
പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്തത്?
അവൻ ആ ഒരു ഇതിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ട് പലപ്പോഴും സൗണ്ട് അവന് കിട്ടുന്നില്ല എന്നിരുന്നാൽ പോലും പലതും അവൻ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അവിടെയുള്ള കോച്ചസും അതുപോലെ എല്ലാവരും ഒരു ഹെൽപ്പിംഗ് ഇതുണ്ടായിരുന്നു. അവന് ശരിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഒന്നെങ്കിൽ അവർ അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെയും ചെയ്ത്. അപ്പം അവനെ സംബന്ധിച്ച് അതിനോടുള്ള ഒരു പാഷൻ ഉള്ളതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറി. അവൻ ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവനങ്ങ് ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതായത് ക്രിക്കറ്റ് അവൻ്റെ എപ്പോഴും കളിക്കുക ആ ഇത്. അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റ് അവൻ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ കോച്ചസ് ആണെങ്കിലും അതുപോലെ സപ്പോർട്ട് സ്റ്റാഫും എല്ലാം അവരെ എപ്പോഴും അവനൊരു ഹെൽപ്പിംഗ് ഇതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ജേണിയിൽ ഞങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് നല്ലതായിട്ടൊരു ഹാപ്പിനെസ് കാണാൻ തുടങ്ങി. ഓസനൊരു വലിയ ഒരു സെൻറ്റൻസ് പറയുന്നേക്കാൾ ഉപരി ഞങ്ങൾക്കൊരു വേർഡ് ഒരു വലിയൊരു കാര്യമായിട്ട് മാറി. അപ്പോൾ പലരെ സംബന്ധിച്ചും എന്നാ നമ്മൾ ഇതൊക്കെ ഒരു നോർമൽ ഇതായിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആ നോർമൽ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വില ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങളൊരു വലിയൊരു ഔട്ട്കമ്മിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ സന്തോഷിക്കാൻ പഠിച്ചു. അതായത് ഒരു വേർഡ്
ഡെഫ് സ്ക്വാഡ് ക്രിക്കറ്റിലാ, ഡെഫ് സ്ക്വാഡ് ടീമിലാണല്ലോ ഓസ്റ്റിൻ കയറിയിരിക്കുന്നത്. എന്താണ് ഈ ഡെഫ് സ്ക്വാഡ് ടീം ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ?
മറ്റേ ടീം പോലെ തന്നെയാണ് എല്ലാം. പിന്നെ ഇതിനകത്ത് ഹിയറിംഗ് ലോസ് ഉള്ളവരാണ് ഡെഫ് സ്ക്വാഡിൽ കളിക്കുന്നത് എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഓക്കെ, അല്ലാതെ റൂൾസോ അങ്ങനെ വേറെ എന്തെങ്കിലും വ്യത്യാസം ഒന്നുമില്ല?
റൂൾസ് ഇല്ല, റൂൾസിനൊന്നിനും വ്യത്യാസമില്ല. എല്ലാം അതേപോലത്തെ തന്നെ റൂൾസ് ആണ്.
ആണ്, ഓക്കെ. ഇപ്പൊ ഡെഫ് സ്ക്വാഡ് ടീമിൽ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാതെ റെഗുലർ ടീമിൽ കളിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല?
അവർക്ക്
അതെല്ലാം ചെയ്യില്ല,
കാരണം അവൻ ഇപ്പോഴും റെഗുലർ ടീമിൽ കളിക്കുന്നുണ്ട്.
ഇനിയിപ്പം ബൗളിംഗ് ആണോ ബാറ്റിംഗ് ആണോ ചെയ്യുന്നത്
ടീമിൽ? സ്റ്റേറ്റ് ടീമിൽ, അതായത് ന്യൂ സൗത്ത് വെയിൽസ് ഡെഫ് ടീമിൽ അവൻ കയറിയത് ബോളറായിട്ടാണ്. അപ്പം ഇന്റർ സ്റ്റേറ്റ് കോംപ് ഉണ്ടായിരുന്നു, അവിടുന്ന് അവർ ഈ 20 പ്ലെയേഴ്സിനെ അവർ തിരഞ്ഞെടുത്തത് ട്രെയിനിങ് ക്യാമ്പിന് വേണ്ടി. അത് ആ ഗെയിമിൽ അവൻ ബാറ്റിംഗിലാണ് പെർഫോം ചെയ്തത്.
അച്ഛനമ്മമാരുടെ മാത്രമല്ല ജേഷൻ അലൻ ഫിലിപ്പിന്റെ പിന്തുണയും കൂടി ഉണ്ടായിരുന്നു ഓസ്റ്റിന് എന്നും.
Well, it's been a great experience, the whole journey and everything. We've always been really close. Once again, because of the age gap, we've always done everything together growing up. So, yeah, seeing him do all this makes me really happy.
നവംബറിൽ ഇന്ത്യയിലേക്കാണ് ഓസ്ട്രേലിയയിലെ ഭദ്രർക്കുള്ള ദേശീയ ടീമിന്റെ ഭാഗമായി ഓസ്റ്റിൻ ആദ്യ മത്സരത്തിനിറങ്ങുന്നത്.
അവനെ സംബന്ധിച്ച് ഞങ്ങൾക്കും എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു രാജ്യത്ത് വന്നതുകൊണ്ട് അവന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാര്യത്തിലാണേലും അവൻ്റെ തെറപ്പിയുടെ കാര്യത്തിലൊക്കെ ആണേലും അപ്പം എന്നും ഞങ്ങൾക്കുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഈ രാജ്യത്തിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത്. അപ്പം ഇപ്പം ഞങ്ങളത് കാണുന്നത് ഓസ്റ്റിൻ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുമ്പോൾ അതും അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമിലൂടെ അവനത് തിരിച്ച് ഒരു ചെറിയ രീതിയിൽ അവനത് തിരിച്ചു കൊടുക്കുന്നു. പിന്നെ അതിന് ഒരു മധുരം കൂടുന്നത് അത് നമ്മുടെ വേരുകൾ ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ മണ്ണിൽ അവൻ ആദ്യമായിട്ട് കളിക്കുന്നു എന്ന് വരുമ്പോൾ ആ മധുരത്തിന് ഒരു
ആ ഒരു ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു
സ്പെഷ്യൽ ഒക്കേഷൻ. അതെ,
tell us what you think. Rate this podcast on iTunes. It helps other people to find us.